പാഠം 9. പ്രേഷിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങൾ. ഉദ്ധിതനായ ഈശോ ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരുളിച്ചെയ്തു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. യോഹന്നാൻ 20:21. മർക്കോസ് 16:15. ഈ ലോകത്തിൽ ഈശോയുടെ തുടർച്ചയും കൂദാശയുമാണ് സഭ. ഈശോയുടെ രക്ഷാകര ദൗത്യം തുടരുവാൻ സഭ നിയുക്തയായിരിക്കുന്നു. ഈ ദൗത്യം നിറവേറ്റുവാൻ സഭ എന്നും പ്രതിജ്ഞാബദ്ധയായിരുന്നു. ആരംഭകാലം മുതൽ ഈ ദൗത്യം നിറവേറ്റുന്നതിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം സഭാമക്കൾ പീഡനങ്ങൾ ഏൽക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പ്രേഷിത പ്രവർത്തനത്തിൽ അവൾ ഒട്ടും പിന്നോട്ടു പോയിട്ടില്ല. സഭ മിശിഹായുടെ തുടർച്ചയും ദൗത്യവാഹകയും. ഈശോ നൽകിയ രക്ഷ പാപത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ മോചനം മാത്രമല്ല, മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണ്. അതിനാൽ സഭയും മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനം ലക്ഷ്യമാക്കിയാണ് അധ്വാനിക്കുന്നത്. മർദ്ദിതരും ചൂഷിതരും അവശരും അവഗണിക്കപ്പെട്ടവരുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ ബോധവൽക്കരണത്തിനും വിമോചനത്തിനുമായി അധ്വാനിക്കുവാൻ സഭ എപ്പോഴും മുന്നിലുണ്ട്. ഒപ്പം മർദ്ദക ശക്തികളെ ധൈര്യപൂർവം അപലപിക്കുകയും തെറ്റുകൾ സ്നേഹബുദ്ധിയ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മതത്തിൻ്റെയും വർണ്ണവർഗ വ്യത്യാസങ്ങളുടെയും പേരിൽ അനുഭവപ്പെടുന്ന ഉച്ചനീചത്വങ്ങളും ചൂഷണവും സഭ എതിർക്കുന്നു. വ്യക്തികളെയും സമൂഹങ്ങളെയും അവരെ അടിമപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ ആവശ്യമായ ബോധവൽക്കരണം സഭ നൽകുന്നു. സഭ ലോകത്തിൻ്റെ മനസാക്ഷി. ആധുനിക കാലഘട്ടത്തിൽ ഈശോയെപ്പോലെ ലോകത്തിൻ്റെ മനസാക്ഷിയാകാൻ സഭ ശ്രമിക്കുന്നു. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രതികൂലമായ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്താനും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും സഭ നേതൃത്വം നൽകുന്നു. വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ സുസ്ഥിതി തകരാറിലാക്കുന്ന ഏത് സംഭവം ലോകത്തിലുണ്ടായാലും അതിനുള്ള പ്രതികരണത്തിനും പ്രതിവിധിക്കും വേണ്ടി ലോകം സഭയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. പ്രസ്തുത വിഷയത്തിൽ പരിശുദ്ധ പിതാവ് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ലോക നേതാക്കൾ കാതോർക്കുന്നു. സഭ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്കായി യത്നിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങൾ സഭ ഇതിനായി വിനിയോഗിക്കുന്നു. ഇവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മേഖലയാണ് വിദ്യാഭ്യാസ പ്രേഷിതത്വം. മനുഷ്യൻ്റെ പരമാന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിന് രൂപം നൽകുകയാണ് ശരിയായ വിദ്യാഭ്യാസ ലക്ഷ്യം. ഇപ്രകാരമുള്ള വിദ്യാഭ്യാസം മനുഷ്യ വ്യക്തിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്നു. സ്നേഹം, സത്യം, നീതി, സാഹോദര്യം, സമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കണം. തിന്മകൾ വർജിക്കാനും നന്മകൾ സ്വീകരിക്കാനും വ്യക്തികളെ വിദ്യാഭ്യാസം സഹായിക്കണം. ദാരിദ്ര്യം, അജ്ഞത, അടിമത്വം, ചൂഷണം മുതലായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അവയെ ഉന്മൂലനം ചെയ്യുന്നതിനും വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കണം. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പക്വത കൈവരിക്കൽ മാത്രമല്ല, കുട്ടികളുടെ വിശ്വാസപരവും ധാർമ്മികവുമായിട്ടുള്ള പരിശീലനം കൂടിയാണ് എന്ന് 2 കൗൺസിൽ പഠിപ്പിക്കുന്നു. മിശിഹായുടെ പൂർണ്ണതയ്ക്ക് യോജിച്ച വിധത്തിൽ പരിപൂർണമായ മനുഷ്യ വ്യക്തിത്വം പ്രാപിക്കാൻ മനുഷ്യരെ സഹായിക്കുകയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും കാലാനുസൃതമായ നവീകരണങ്ങൾ വരുത്തുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനും സഭ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ മാതാപിതാക്കൾക്കുള്ള കടമയെക്കുറിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവർത്തനം 1. ദാരിദ്ര്യം, അജ്ഞത, അടിമത്തം, ചൂഷണം മുതലായ സാമൂഹിക തിന്മകളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസം എത്രമാത്രം സഹായിക്കുന്നു ചർച്ച ചെയ്യുക. മാധ്യമ പ്രേഷിതത്വം. മാധ്യമങ്ങൾ മനുഷ്യ മനസ്സിനെ കീഴ്പ്പെടുത്തി സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു ഡിക്രി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വിനോദവും വിജ്ഞാനവും പകരുന്നതിന് പുറമെ ദൈവരാജ്യ പ്രചാരണത്തിനും ഏറെ സഹായകമാണെന്ന് കൗൺസിൽ പറയുന്നു. എങ്കിലും അടുത്ത കാലം വരെയും സഭയുടെ ശ്രദ്ധ മുദ്രാലയ പ്രേഷിതത്വത്തിൽ ഒതുങ്ങി നിന്നുവെന്ന് പറയാം. അച്ചടി വിദ്യ കണ്ടെത്തിയത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗാണ്. ആദ്യം അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളും തുടർന്ന് ധാരാളം ആത്മീയ കൃതികളും സാമൂഹ്യ പുരോഗതിക്ക് സഹായകമായ ഗ്രന്ഥങ്ങളും ക്രൈസ്തവർ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പ്രചരിച്ചതോടുകൂടി സഭയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. സിനിമ, റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിക്കണമെന്ന് സഭാമാതാവ് മക്കളെ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഡിക്രി ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു: സത്യം സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും മനുഷ്യ സമുദായത്തിന് ക്രിസ്തീയ രൂപം പകരാനും വേണ്ടി പ്രവർത്തിക്കുന്ന കത്തോലിക്ക പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, സിനിമ, ടെലിവിഷൻ പരിപാടികൾ, പ്രക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവയെ സഹായിക്കാനും സംരക്ഷിക്കാനും സഭാമക്കൾക്ക് കടമയുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ സംസ്കാരത്തിനും പ്രേഷിത വേലയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ കഴിവുകളും വിദഗ്ധമായ സേവനങ്ങളും നൽകി ഔദാര്യപൂർവ്വം സഹായിക്കണമെന്ന് സാമ്പത്തിക ശേഷിയും സാങ്കേതിക പരിജ്ഞാനവുമുള്ള വ്യക്തികളോടും സംഘടനകളോടും ഈ സൂനകദോസ് അഭ്യർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ആധുനിക സഭയ്ക്ക് ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യന്താപേക്ഷിതമാണ്. സഭാതനയർ അത് പരിചയപ്പെടുകയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുകയും വേണം. ഇന്റർനെറ്റിന്റെ ദുരുപയോഗം വഴി സമൂഹം, പ്രത്യേകിച്ച് യുവജനങ്ങൾ, അധാർമികതയിലേക്ക് നയിക്കപ്പെടുന്നു. ഇതിനെതിരെ നാം ജാഗരൂകരാകേണ്ടതാണ്. ഈ അപകടത്തിൽ നിന്നും സഭാമക്കളെ രക്ഷിക്കാൻ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾക്കു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ സഭയും ഇന്റർനെറ്റും ഇന്റർനെറ്റിലെ ധാർമ്മികത എന്നിങ്ങനെ രണ്ട് രേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ജനങ്ങളെ സുവിശേഷം അറിയിക്കാനുള്ള പുതിയ മാർഗം നൽകുമ്പോൾ അവ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നും ഉത്തരവാദിത്വത്തോടും വിവേചനയോടും കൂടി അത് വിനിയോഗിക്കണമെന്നും സഭയും ഇന്റർനെറ്റും എന്ന രേഖ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യവംശത്തിന്റെ പൊതു നന്മയും ഐക്യദാർഢ്യവും വളർത്തുന്ന വിധത്തിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാവൂ എന്ന് ഇന്റർനെറ്റിലെ ധാർമ്മികത എന്ന രേഖ പഠിപ്പിക്കുന്നു. പത്രമാസികകൾ, ടെലിവിഷൻ ചാനലുകൾ, വെബ്സൈറ്റുകൾ മുതലായവ വഴി ഈ രംഗത്ത് സഭ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നു. പ്രവർത്തനം 2. വാർത്താ മാധ്യമങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള മാർഗങ്ങളാക്കാൻ എങ്ങനെ കഴിയും ചർച്ച ചെയ്യുക. രാഷ്ട്രീയം. രാഷ്ട്രീയ രംഗത്തും സഭയുടെ മക്കൾ സേവനമനുഷ്ഠിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ കടന്നുവന്ന ഈശോയുടെ മാതൃകയും ചൈതന്യവുമാണ് അവരെ നയിക്കേണ്ടത്. സമൂഹത്തിൽ മർദ്ദനത്തിനും ചൂഷണത്തിനും ഇരയാകുന്നവരുടെ സംരക്ഷകരാകാൻ അവർക്ക് കഴിയണം. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും കറപുരളാത്ത രാഷ്ട്രീയ സേവനം കാഴ്ചവെക്കാനും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സാധിക്കണം. ശരിയായ പൗരബോധം വളർത്തിയെടുത്ത് സത്യം, നീതി, സഹാനുഭാവം, സ്വാതന്ത്ര്യം എന്നിവയുടെ ചൈതന്യത്തിൽ സമൂഹത്തെ പടുത്തുയർത്തുന്നതിന് രാഷ്ട്രീയ അധികാരികളോടൊപ്പം അധ്വാനിക്കാൻ പൗരന്മാർക്ക് കടമയുണ്ട്. അതേസമയം രാഷ്ട്രീയ അധികാരികളുടെ നിർദ്ദേശങ്ങൾ ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമായിരിക്കുമ്പോൾ അവ അനുസരിക്കാതിരിക്കാൻ മനസാക്ഷി നമ്മെ കടപ്പെടുത്തുന്നു എന്നും തിരുസഭ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. കലാ സാഹിത്യ സാംസ്കാരിക മേഖലകൾ. കലകൾക്കും സാഹിത്യത്തിനും മാനവ പുരോഗതിയിലുള്ള സ്ഥാനത്തെക്കുറിച്ച് സഭാമാതാവ് ബോധവതിയാണ്. സാംസ്കാരിക രംഗങ്ങളിലും സഭാമക്കൾ സുത്യർഹമായ സേവനം അർപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ സാഹിത്യകാരന്മാരും കലാകാരന്മാരും സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതുവഴി ആത്മീയ ചൈതന്യം ലോകത്തിൽ നിലനിൽക്കാൻ ഇടയാകും. മെച്ചപ്പെട്ട ഒരു ജീവിതത്തെ വരച്ചു കാട്ടാൻ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാധിക്കും. ധാർമ്മിക മൂല്യങ്ങൾ പകരുന്ന സിനിമകൾ, നാടകങ്ങൾ, നൃത്തരൂപങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ കലാരൂപങ്ങൾ തുടങ്ങിയവ വഴി ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുവാൻ സഭാതനയർക്ക് ചുമതലയുണ്ട്. അതിനാൽ വിവിധ സംഘടനകളിലൂടെയുള്ള വിശ്വാസ പരിശീലനത്തിൽ കുട്ടികളെയും യുവജനങ്ങളെയും കലാപരവും സാഹിത്യപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രചാരണത്തിനായി അവയെ ഉപയോഗിക്കുന്നതിനും സഭ ശ്രദ്ധിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിലും സഭാമക്കൾ ശ്രദ്ധിക്കണം. സൃഷ്ടവസ്തുക്കൾ മനുഷ്യവംശം മുഴുവനും വേണ്ടിയുള്ളതാണ്. അത് പൊതുനന്മയ്ക്കായി സംരക്ഷിക്കാനും നീതിപൂർവം കൈകാര്യം ചെയ്യാനും നമുക്ക് കടമയുണ്ട്. ഭാവി തലമുറയ്ക്ക് ദോഷകരമാകത്തക്ക വിധം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും അവയെ ദൈവാനുഭവത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണക്കാക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി സഭ നൽകിയിരിക്കുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ സുവിശേഷ ശബ്ദം. ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലും ഭാരതത്തിന് പുറത്തും മിഷൻ വേല ചെയ്യുന്ന ധാരാളം മിഷണറിമാർ ഇന്നുമുണ്ട്. സ്വന്തം നാടും വീടും വിട്ട് അന്യജനതകളുടെ ഇടയിൽ സുവിശേഷ സന്ദേശം എത്തിക്കാൻ ഈ മിഷണറിമാർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. വചന പ്രഘോഷണത്തിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും അനേകരെ ഈശോയിലേക്ക് നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇവരുടെ പ്രേഷിതത്വത്തിന്റെ ഫലമായി അറിവും മിശിഹാനുഭവവും നേടി സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ പ്രാപ്തരായിട്ടുണ്ട്. അജ്ഞരായിരുന്ന ഒരു ജനതതിയെ ചൂഷണം ചെയ്ത് വളർന്ന മേലാളന്മാർക്ക് ഇതൊരു ഭീഷണിയായി മാറിയപ്പോൾ മിഷണറിമാരെ നശിപ്പിക്കാനായി അവർ ശ്രമം ആരംഭിച്ചു. മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് പല സ്ഥലങ്ങളിലും ഗവൺമെന്റും അവർക്കെതിരായി തിരിഞ്ഞു. ഇവരുടെ ദുരാലോചനകൾക്ക് ബലിയാടായി ക്ലേശങ്ങൾ സഹിക്കുന്നവരും ജീവൻ വെടിയേണ്ടി വന്നവരും അനേകരാണ്. സിസ്റ്റർ റാണി മരിയ, ഫാദർ അരുൾദാസ് തുടങ്ങിയവർ ഇവരിൽ ചിലരാണ്. സുവിശേഷം സനാതനവും നിത്യനൂതനവുമാണ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് പ്രഘോഷിക്കപ്പെട്ട ജീവന്റെ വചനത്തെ ചൈതന്യം നഷ്ടപ്പെടാതെ സ്വീകരിക്കുവാനും ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും സഭയ്ക്ക് കടമയുണ്ട്. വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, കലാ സാംസ്കാരിക വേദികൾ തുടങ്ങിയവയിലൂടെ സുവിശേഷത്തെ ആധുനിക ലോകത്തിൽ അവതരിപ്പിക്കുവാൻ സഭാമക്കൾ പരിശ്രമിക്കണം.